2022 May 1 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പൊരുതി നേടിയവ സംരക്ഷിക്കും. ലോക തൊഴിലാളി ദിനത്തിൽ CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ എഴുതുന്നു. 1886 May 1 ചിക്കാഗോ തെരുവീഥിയിൽ ഉയർന്ന മുദ്രാവാക്യമാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രകടനം നടത്തിയ തൊഴിലാളികൾക്ക് നേരെ ഭരണകൂടം വെടിയുതിർത്തു. നിരവധി തൊഴിലാളികളുടെ ജീവൻ അപഹരിച്ചു. 3 വർഷം കഴിഞ്ഞ് 1889 May 1 മുതൽ തൊഴിലാളികളുടെ സാർവദേശീയ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങി. ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ അവരുടെ മോചനത്തിന്റെ പതാകയായി ചിക്കാഗോയിലെ തെരുവീഥിയിൽ തൊഴിലാളികളുടെ ജീവരക്തം കൊണ്ട് ചുവന്ന രക്തപതാക ഉയർത്താൻ തുടങ്ങി. ഇന്ത്യയിൽ മദ്രാസിൽ 1923 ശിങ്കാരവേലുവാണ് ആദ്യമായി ചെങ്കൊടി ഉയർത്തിയത്. 1926 ബ്രിട്ടീഷ് ഭരണകൂടം തന്നെ തൊഴിലാളികൾക്ക് സംഘടിക്കാനും വിലപേശാനും അവകാശം നൽകുന്ന ട്രേഡ് യൂണിയൻ ആക്ട് പാസാക്കാൻ നിർബന്ധിതമായി. തുടർന്ന് വിവിധ മേഖലകളിലെ തൊഴിലാളികൾ യൂണിയനുകൾ രൂപീകരിച്ചു. ട്രേഡ് യൂണിയൻ ആക്ട് സ്ഥാപിതമാകുന്നതിന് 4 വർഷം മുൻപ് 1922 ആലപ്പുഴയിൽ കയർ ഫാക്ടറി മേഖലയിൽ ബാവ എന്ന തൊഴിലാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ കയർ ഫാക്ടറി ലേബർ അസോസിയേഷൻ രൂപീകരിക്കുകയുണ്ടായി. കയർ തൊഴിലാളികളുടെ ശോചനീയമായ ജീവിതത്തിന് പരിഹാരം തേടി PK ബാവ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശം തേടി. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവിൻ, ഈ ഉപദേശമാണ് ഗുരു നൽകിയത്. ഗുരുവിന്റെ ഉപദേശപ്രകാരം രൂപീകരിച്ച ലേബർ അസോസിയേഷനാണ് പിൽക്കാലത്ത് തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയനായി രൂപപ്പെട്ട കേരളത്തിലെ ആദ്യ ട്രേഡ് യൂണിയൻ. സംഘടനയുടെ ശതാബ്ദി ആഘോഷങ്ങൾ ആലപ്പുഴയിൽ നടന്നുവരികയാണ്. തുടർന്ന് വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ യൂണിയനുകൾ രൂപീകരിക്കപ്പെട്ടു. 60കളുടെ ആരംഭത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കീഴിലുള്ള ജീവനക്കാരുടെ സംഘടനകളും സജ്ജമായി. വ്യവസായ മേഖലകളിലെ തൊഴിലാളികളും തങ്ങളുടെ ദുരിതമകറ്റാൻ തൊഴിലുടമകളുടെ ചൂഷണത്തിനെതിരായി സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. 70കളിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണിമുടക്ക് റെയിൽവേ തൊഴിലാളികളുടേതും ആവശ്യാധിഷ്ഠിത മിനിമം വേതനത്തിനുവേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ സമരവുമായിരുന്നു. ഇത് ഭരണാധികാരികളെ പരിഭ്രാന്തരാക്കി. അതോടൊപ്പം സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർ, പരമ്പരാഗത തൊഴിലാളികൾ, സംഘടിത അസംഘടിത വ്യവസായ മേഖലകളിലെ തൊഴിലാളികൾ, ഇവരുടെയെല്ലാം സമരങ്ങൾ അലയടിച്ചുയർന്നു. ലോകമാകെ നടന്ന തൊഴിലാളികളുടെ മുന്നേറ്റം തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉപകരിച്ചു. രോഷാകുലരായ മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികൾ പ്രതിവിധിയായി കണ്ടെത്തിയ മാർഗമാണ് നിയോ ലിബറൽ പോളിസി അഥവാ നവലിബറൽ നയം. മുതലാളിത്തത്തിന്റെ ഏറ്റവും വിനാശകരമായ രൂപമാണ് നിയോ ലിബറലിസം അഥവാ നവ ഉദാരവൽക്കരണം. 1990 മുതൽ ഇന്ത്യയിലും ഈ നയം നടപ്പാക്കി വരികയാണ്. ഇതിന്റെ നേട്ടം മുതലാളിക്കും കോട്ടം തൊഴിലാളിക്കുമാണ്. 1990 ഇന്ത്യയിൽ 3 ശതകോടീശ്വരന്മാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരുടെ എണ്ണം 142 ആണ്. ഈ ശതകോടീശ്വരന്മാരുടെ കയ്യിലാണ് ഇന്ത്യയിലെ 140 കോടി വരുന്ന ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്തിന്റെ 60%. ഈ അസമത്വം അസംതൃപ്തി വർദ്ധിപ്പിക്കും. ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയും. കമ്പോളം മരവിക്കും. ഉത്പാദന മേഖലകൾ സ്തംഭിക്കും. ജനങ്ങൾക്കുവേണ്ടി സമർപ്പിച്ച ജനാധിപത്യവും പൌരാവകാശവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയുടെ അലകും പിടിയും മാറ്റുകയാണ്. ജനങ്ങളെ ജാതി, മതം, ഭാഷ, ദേശം, വേഷം, ഭക്ഷണം എന്നിവയുടെ പേരിൽ ഭിന്നിപ്പിക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ആക്രമണങ്ങൾ നടത്തി ജനശ്രദ്ധ തിരിച്ചുവിടുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേടിയ രാഷ്ട്രസമ്പത്ത്, ജനങ്ങളുടെ സമ്പത്ത് തുച്ഛവിലയ്ക്ക് തൂക്കിവിറ്റ് കമ്മീഷൻ തട്ടലാണ് ലക്ഷ്യം. വർഗീയതയ്ക്കെതിരെ, മതഭ്രാന്തിനെതിരെ ജനാധിപത്യവും മതനിരപേക്ഷതയും പൌരാവകാശങ്ങളും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാം. രാജ്യം വിൽക്കരുത്, ജനങ്ങളെ സംരക്ഷിക്കുക. തൊഴിലാളികൾ പൊരുതി നേടിയവ സംരക്ഷിക്കും എന്ന മുദ്രാവാക്യത്തിനു പിന്നിൽ മുന്നോട്ടു കുതിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാം. മെയ് ദിനം, സിന്ധാബാദ്.